വീടിനെ കുറിച്ചുള്ള തമാശയായിട്ടാ പറയുന്നെങ്കിൽ വീടിനെ കുറിച്ചുള്ള എന്റെ നോഷൻസിനെയൊക്കെ വല്ലാതെ ഇത് ഷഫിൾ ചെയ്തിട്ടുണ്ട്. വീട് തിരികെ വിളിക്കുന്നുണ്ടോ? വീടിന് കാന്തിക ശക്തിയുണ്ടോ? തെറ്റിദ്ധരിക്കാതിരിക്കെങ്കിൽ ഇതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ സോഷ്യൽ സൈക്കോളജി, കേരളത്തിലെ സോഷ്യൽ സൈക്കോളജിയിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു കുഞ്ഞു ഫിനമനുണ്ട്. വളരെയേറെ വീടിനോട് വിശ്വസ്ത പുലർത്തിയിരുന്ന, വളരെയേറെ സൗമ്യതയുള്ള, നല്ലവരായ വീട്ടമ്മമാർക്ക് സംഭവിക്കുന്ന ചില ഡീവിയേഷൻസ്. നമ്മുടെ സങ്കല്പങ്ങളുമായിട്ട് പൊരുത്തപ്പെടാത്ത ഒന്നാണിത്. ഇത്തരം ചില ഡീവിയേഷൻസ് ഏതൊക്കെയോ നീല കലർത്തിയ വിശദീകരണങ്ങളുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തരുത്. ഗതിയുമായിട്ട് ഒന്നുമില്ല, ബന്ധമില്ല. വിവാഹത്തിന് 40-50 വർഷങ്ങളിൽ എത്തിയവർക്കറിയാം ജീവിതത്തിന്റെ അടിസ്ഥാന ഘടകമെന്ന് പറയുന്നത് ഗതിയല്ല എന്നുള്ളത്. പിന്നെ എന്തായിരിക്കാം ഈ ഡീവിയേഷന്റെ കാരണം? സ്വന്തം വീടിനകത്ത് വെളിച്ചവും സുഗന്ധവും ഒക്കെ നിഷേധിക്കപ്പെടുമ്പോൾ പുറത്ത് കടക്കാൻ ശ്രമിക്കുന്ന പാവം ചെടികളായിട്ട് മാത്രമേ ഇവരെ കരുതുക. ദേവി ഇത് ഇത്തരം ചില വിശദീകരണങ്ങൾ തെറ്റിദ്ധരിക്കാതിരിക്കുക. അപ്പോൾ വീടിനകത്ത് ശാന്തിയും അംഗീകാരത്തിന്റെ സ്പർശവും ഇല്ലെങ്കിൽ വീടിന്റെ അംഗങ്ങൾ പുറത്ത് കടക്കാൻ കൊതിക്കും. നമ്മൾ പറയാറുണ്ടല്ലോ, 1000 വിരുന്ന് ചോറുകൾ വീട്ടു ചോറിന് തുല്യമായിട്ട് മാറുന്നില്ല എന്നുള്ളത്. വീട്ടുചോറിന്റെ പ്രത്യേകത എന്താണ്? മിസ്സിസ് കെ എം മാത്യുവിന്റെ പാചകക്കുറിപ്പുകൾ വായിച്ചിട്ട് ആർക്കും പാചകം ചെയ്യാൻ പറ്റും, സഹിക്കേണ്ട നിങ്ങളുടെ ബന്ധുക്കളാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനകത്ത് പറയാത്തൊരു മാനദണ്ഡമുണ്ട്, ചേർക്കേണ്ട ഒരു സ്നേഹത്തിന്റെ ഒരു അളവ്. ഒരു പഴം കഥയാണ്, നമ്മളുടെ പുരാണങ്ങളുള്ള കഥയാണ് എങ്കിലും ഈ കഥ എനിക്ക് ഇഷ്ടമാണ്. പറയിപ്പറ്റ പന്തിരുകുലത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പറയിപ്പറ്റ പന്തിരുകുലം എന്ന് പറയുന്നത് ഒരു പാവം സ്ത്രീക്ക് ബ്രാഹ്മണനായ ഭർത്താവില് ജനിക്കുന്ന 12 മക്കളാണ്. 12 മക്കളും 12 ഇടങ്ങളിലായിട്ട് ഉപേക്ഷിക്കപ്പെടുന്നു. 12 മക്കളെയും 12 ഗോത്രങ്ങളും എടുത്ത് വളർത്തപ്പെടുന്നു. പലരും നമ്മുടെ പരിചയക്കാരൊക്കെയാണ്. നാറാണത്ത് ഭ്രാന്തൻ, പെരുന്തച്ഛനൊക്കെ ഇതിനകത്ത് പെടും. ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? മൂത്തവൻ അഗ്നിഹോത്രി ബ്രാഹ്മണനാണ്. പിന്നെ ഏറ്റവും വലിയ ഇല്ലത്തിലെടുത്ത് വളർത്തുന്നു, ഉപനയനങ്ങൾ നടത്തുന്നു. ഏറ്റവും വലിയൊരു കുടുംബത്തിൽ നിന്ന് ഇവന് വിവാഹവും ലഭിക്കുന്നു. പിന്നെ ഇടക്കൊരു തമാശക്കാരനുണ്ട്, ഇവന്റെ പേര് പാക്കനാരൻ. ബ്രാഹ്മണർക്കൊരു ആചാരമുണ്ട്, ഉച്ചയ്ക്ക് തന്റെ വീടിനകത്തേക്ക് വരുന്നവന് മതി എന്ന് പറയോളം ഭക്ഷണം കൊടുക്കണം. പാക്കനാർ ഏറ്റവും താണ ജാതിയാണ്. ഇവന്റെ ഹോബി എന്ന് പറയുന്നത് ആമകുത്തലാണ്. പിന്നെ ഈ ആമകുത്തിയ കമ്പുമൊക്കെ ആയിട്ട് നേരെ ഇല്ലത്തിലേക്ക് വരും. ജ്യേഷ്ഠത്തി അമ്മ, ഈ നേത്യാരമ്മ ദുർമുഖവുമായിട്ട്, കറുപ്പിച്ച മുഖവുമായിട്ട് ഇവന് ചോറ് വിളമ്പും. മതി എന്ന് പറഞ്ഞ് ഇവൻ ഇറങ്ങിപ്പോവുകയും ചെയ്യും. ഒരു ദിവസം ഇവൻ വരുന്നു, ജ്യേഷ്ഠത്തി അമ്മ ചോറ് വിളമ്പുന്നു. ഇതൊക്കെ ഇവൻ സെക്കൻഡ്സ് കൊണ്ട് കാലിയാക്കിയിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: വയറ് വിശക്കണമ്മ. ആ ഇവർക്ക് തോന്നി ഇത് കൊള്ളാമല്ല എന്നാ ഇവന് പാഠം പഠിപ്പിച്ചിട്ട് തന്നെ ഉള്ളു. ചോറൊക്കെ പിന്നെയും വിളമ്പി, അതുമൊക്കെ ബിസ്ക്കറ്റിന് ലാഹോദോടി നിന്നിട്ട് പറയുന്നു: വയറ് വിശക്കണമ്മ. അവർ പറഞ്ഞൊരു കാര്യം ചെയ്യ്, ഇന്ന് വെച്ച മുഴുവൻ ചോറും കൊണ്ടുവരാൻ പറഞ്ഞു. ഇതെല്ലാം കൂടി ഇവന്റെ പാത്രത്തിലേക്ക് ചൊരിഞ്ഞിട്ടു. ഇതും ഇവൻ സെക്കൻഡ്സ് കൊണ്ട് കാലിയാക്കിട്ട് പറഞ്ഞു: വയറ് വിശക്കണമ്മ. ഇവർക്ക് വാശിയായി, ഒറ്റ പിടിച്ചു. ഇവർ പറഞ്ഞു പത്തായം തുറക്കാൻ പറഞ്ഞു. പത്തായത്തിലെ മുഴുവൻ അരിയും കൂടി പുറത്തേക്ക് ചൊരിഞ്ഞിട്ടു. കല്യാണത്തിന് മാത്രം ഉപയോഗിക്കുന്ന വലിയ വാർപ്പുണ്ട്. ഈ വാർപ്പിനകത്തിട്ട് തിളപ്പിച്ചിട്ട് ഈ വാർപ്പുൾപ്പെടെ 5-6 പരിചാരകരുടെ മുമ്പിലോട്ട് വെക്കുകയാണ്. ഇവൻ ഇതും സെക്കൻഡ്സ് കൊണ്ട് കാലിയാക്കിട്ട് പറഞ്ഞു: വയറ് വിശക്കണമ്മ. ഭയന്നു ഇവര്. ഓടി ജ്യേഷ്ഠന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു: ഓടി വരിക, എന്താണ് ഈ പുനാലരിഞ്ഞം കാണിക്കുന്നതെന്ന്. അവൻ ഓടിയെത്തി, ജ്യേഷ്ഠൻ ഓടിയെത്തി വന്നപ്പോൾ ഒരു കള്ളച്ചിരിയുമായിട്ട് ഇവൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ജ്യേഷ്ഠൻ അനുജനെ നോക്കി എന്നിട്ട് ഈ വാർപ്പിന്റെ അടുക്കലേക്ക് ചെന്നു. ഒരു വറ്റ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ആ ഒരു വറ്റ് രണ്ട് വിരലുകൊണ്ട് ഈ മനുഷ്യൻ എടുത്തു. എന്നിട്ട് ഇവന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു: അനിയ, വാ തുറയടാ. കൊച്ചു പിള്ളേർ വാവള തുറക്കുന്ന നിനക്ക്, വാ തുറന്നു കൊടുത്തു. ഇവന് ഈ ഒരു വറ്റ് അനുജന്റെ നാവിലേക്ക് വെറ്റുകൊടുത്ത് പറഞ്ഞു: ഇനി ഉണ്ണ. പിന്നെ ഇത് വിഴുങ്ങി. എന്നിട്ട് പറഞ്ഞു: ഇപ്പൊ വയറ് നിറഞ്ഞോ, ഇപ്പൊ വയറ് നിറഞ്ഞോ. 800 വർഷം മുമ്പ് എഴുതപ്പെടുന്ന കഥയാണ്. ഈ കഥയ്ക്ക് ഇനി ഒരു അടിക്കുറിപ്പും വേണ്ട, ഒരു അനുബന്ധവും വേണ്ട. ഒരു പത്തായം മുഴുവൻ ഭക്ഷിച്ചിട്ടും വയറ് നിറയാതെ പോകുന്നവന് ഒരു വറ്റ് വയറ് നിറഞ്ഞു പറയാൻ പഠിപ്പിക്കുന്നത് എന്താണ്? വിളമ്പുന്ന കൈകൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ദൈവശാസ്ത്രമാണിത്. വിരുന്ന് മേശയിലെ വിഭവങ്ങളുടെ ബാഹുല്യമല്ല വിരുന്ന് രുചി തീർക്കുന്നത്, വിളമ്പുന്ന കരങ്ങളുടെ നന്മയാണിത്. സ്നേഹപൂർവം നൽകുന്ന ഒരു വറ്റ് ഭൂമിയിലെ 1000 വിരുന്നുകളെക്കാൾ വലുതായിട്ട് മാറുന്നു. അതുകൊണ്ട് നമ്മൾ പറയുന്നത് 1000 വീട്ടുചോറുകൾ അമ്മയുടെ അത്താഴമായിട്ട് മാറുന്നില്ല എന്നുള്ളത്. 1000 വീട്ടുചോറ് അമ്മയുടെ അത്താഴമായിട്ട് മാറുന്നില്ല ഉള്ളത്. ഗൃഹാതുരത്വങ്ങളൊക്കെ ഉണരട്ടെ. എന്റെ വീടിനകത്തെ മുഴുവൻ ചലനങ്ങൾക്കും എന്റെ ഒരു കരസ്പർശം വേണം. അംഗീകാരത്തിന്റെ ഫിംഗർ പ്രിന്റ് വേണം. ഉണ്ടോ ഇത്തരം ഒരു ഫിംഗർ പ്രിന്റ്? മറ്റു ചിന്തകളിലേക്ക് കടക്കുന്നതിനേക്കാൾ മുമ്പേ ഈ ചിന്ത ഒന്ന് തോടിയിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നൊരിടമാണ് വീട്. നിങ്ങൾ അണച്ചുപിടിക്കുന്ന ഒരിടമാണ് വീട്. വീട് കുമ്പസാര കൂടാന്ന് പലപ്പോഴും പറയാറുണ്ട്. എത്രയൊക്കെ തെറ്റ് ചെയ്തിട്ടും പിന്നെയും അണച്ചുപിടിക്കുന്ന ഇടമാണ് കുമ്പസാര കൂടെന്ന് പറയുന്നത്. വീട് ഒരു കുമ്പസാര കൂടാണ് അണച്ചുപിടിക്കുന്ന ഇടം. കാത്തിരിക്കാൻ ആരുമില്ലാത്തവനാണ് ഭൂമിയിൽ ഏറ്റവും വലിയ അഭിശപ്തൻ. കാത്തിരിക്കാൻ ആരുമില്ലാതെ പോകുന്നവൻ. എന്നെ പലപ്പോഴും കൗതുകപ്പെടുത്തിയിട്ടുള്ള ദൃശ്യം ഇതാണ്. നമ്മളൊക്കെ ഈ പ്ലെയിൻ കയറാൻ പോകുന്നതിന് മുമ്പായിട്ട് കാണിക്കുന്ന ഒരു നാടൻ കലയുണ്ട്. അതായത് അവസാനം ഒന്നുകൂടി തിരിഞ്ഞുകൊണ്ട് കൈവീശ്. അപ്പുറത്തെ ക്യാബിൽ ഇരിക്കുന്നവർ ആരാണ്? നമുക്ക് ഇതുവരെ എനിക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ആർക്കെങ്കിലും ആരൊക്കെയോ അവിടെ നമ്മൾ കരങ്ങൾ ഉയർത്തുമ്പോൾ നമുക്ക് വേണ്ടി അവിടെ കരങ്ങൾ ഉയർന്ന ധാരണയിൽ നമ്മൾ ഈ ആകാശത്തേക്ക് കരങ്ങൾ ഉയർത്തുകയാണ്, വേവ് ചെയ്യുകയാണ്. എന്റെ അനുജൻ എന്നെ ആക്കാൻ വന്നത്. അവന്റെ സ്വഭാവത്തിന് അഞ്ചു മിനിറ്റ് അവനോട് ഒടത്തിരിക്കാറില്ല. എന്നിട്ട് ഞാനും ഉയർത്തിക്കാട്ടി. കാരണം ഇവിടെ ഒരു കരം ഉയരുമ്പോൾ എനിക്ക് വേണ്ടി മറ്റു കരം അവിടെ ഉയരുന്നുള്ള ധാരണ, ഇതൊക്കെയാണ് വീടിനെ സ്വീറ്റ് എക്സ്പീരിയൻസ് ആക്കി മാറ്റുക. വീട് കാനാൻ ഭൂമിയാവണം. പാൽ കൊടുക്കുന്ന മാത്രം ഇടമല്ല, മധുരം കൊടുക്കുന്ന വീടായിട്ട് മാറണം. ഓർമ്മകളിൽ നാളെ നിങ്ങളുടെ മക്കള് വീടിനെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ അവർ പറയണം, എന്റെ വീടായിരുന്നു എന്റെ ഏറ്റവും വലിയ കാനാൻ ഭൂമി. സ്നേഹത്തെക്കുറിച്ചുള്ള ക്രിസ്തുവിന്റെ സങ്കല്പങ്ങളെക്കുറിച്ച് നാളെയും നമ്മൾ കുറച്ച് കാണും. അത് അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് ചിന്തിക്കുക. ക്രിസ്തുവിനെ വീടിന്റെ കേന്ദ്ര ബിന്ദുവായി സ്വീകരിക്കുക എന്നതിന്റെ അർത്ഥം ക്രിസ്തുവിന്റെ മനസ്സുണ്ടായിരിക്കുക എന്നുള്ളതാണ്. സ്തോത്രത്തിൽ അവൻ ആരാധിക്കുക എന്നുള്ളത് മാത്രമല്ല, അവന്റെ മനസ്സോട് എന്റെ മനസ്സിനെ പൊരുത്തപ്പെടാൻ അനുവദിക്കുകയാണ്. അവന്റെ മനസ്സിൽ എന്റെ മനസ്സിൽ സ്നാനം ചെയ്യാൻ അനുവദിക്കുകയാണ്. ഇതാണ് യഥാർത്ഥമായ സ്നാനം എന്ന് പറയുക. അവന്റെ മനസ്സിൽ സംഭവിക്കുന്ന ഒരു സ്നാനം, അവന്റെ മനസ്സിലേക്ക് എന്നെ എത്തുകൊടുക്കുകയാണ്. അത്തരം ഒരു കൃപ ഉണ്ടാവട്ടെ. സ്വയം ചോദിക്കുക. വീടിനകത്ത് ഏറ്റവും വലിയ റഫറൻസ് പോയിന്റ് പറയുന്ന ക്രൈസ്റ്റ് ആയിരിക്കണം. ഓരോ കർമ്മവും ഓരോ പ്രവൃത്തിയും ഇവനുമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടെന്ന് സ്വയം ചോദിക്കുക. വീടിനകത്ത് അംഗീകാരത്തിന്റെ അരുവി ഉണ്ടാവട്ടെ. സ്നേഹത്തെക്കുറിച്ച്, ക്രിസ്തുവിന്റെ സ്നേഹസങ്കല്പങ്ങളെക്കുറിച്ച് എത്ര പറഞ്ഞാലും അവസാനിക്കുകയില്ല. അംഗീകാരത്തെക്കുറിച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒന്നോ രണ്ടോ മറ്റ് ഘടകങ്ങൾ നാളെ കാണാൻ ശ്രമിക്കും. പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്നേഹത്തിന്റെ ഡയമെൻഷൻ കൂടി പറഞ്ഞുകൊണ്ട്, രണ്ടോ മൂന്നോ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ നമ്മുടെ ഇന്നലെ അവസാനിപ്പിക്കുകയാണ്. എന്താണ് സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പൊരുള? ജീവിതകാലം മുഴുവൻ ക്രിസ്തു സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് മാറ്റിവെച്ചത്. ഇവന്റെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ക്ലാസ് റൂം എന്ന് പറയുന്നത് ഇവന്റെ അത്താഴമേശയാണ്. അവിടെ വെച്ചാണ് ഇവൻ സ്നേഹത്തിന്റെ ഏറ്റവും മനോഹരമായ പാഠം നൽകിയത്. അത്താഴവേളയിൽ അപ്പവും വീഞ്ഞും എടുത്തുകൊണ്ട് അവൻ ഇങ്ങനെ അരുൾ ചെയ്തു, ഇത് എന്റെ രക്തമാണ്, ഇത് എന്റെ മാംസമാണ്, ഇത് നിങ്ങൾ പങ്കിട്ട് ഭക്ഷിച്ചുകൊള്ളുക. ഇതായിരുന്നു സ്നേഹത്തെക്കുറിച്ചുള്ള അവന്റെ ഏറ്റവും അവസാനത്തെ പാഠം. സ്നേഹിക്കുക എന്നതിന്റെ അർത്ഥം ഇനി മുതൽ മറ്റാർക്കോ വേണ്ടി സ്വയം പകുത്തു കൊടുക്കുകയാണ്. സ്നേഹിക്കുക എന്നതിന്റെ അർത്ഥം ഇനി മുതൽ മറ്റാർക്കോ വേണ്ടി സ്വയം പകുത്തു കൊടുക്കുകയാണ്. വിധു കൃഷ്ണമൂർത്തി പറയുന്നുണ്ട്, ലവ് ഈസ് എ പെയിൻഫുൾ എക്സഡസ്. വേദനാപൂർവമായ ഒരു യാത്രയാണ് സ്നേഹമെന്ന് പറയുക. സ്നേഹമെന്ന് പറയുന്നൊരു നൊമ്പരമാണ്. എവിടെയൊക്കെ മനുഷ്യര് തങ്ങളുടെ നിസ്സാരമായ ജീവിതം കയ്യിലെടുത്തുകൊണ്ട് ഇതെന്റെ രക്തമാണ്, ഇതെന്റെ മാംസമാണ്, ഇത് നിങ്ങൾ പങ്കിട്ട് ഭക്ഷിക്കുക എന്ന് പറയുന്ന ആ നിമിഷത്തില് സ്നേഹത്തിന്റെ സങ്കല്പങ്ങൾ പൂർണ്ണമാകുന്നു. നാളെ നമ്മൾ ഇതിനെക്കുറിച്ച് കാണുന്നതാണ്. എങ്കിലും ഇന്ന് മടങ്ങിപ്പോകുമ്പോൾ മറ്റുള്ള എല്ലാ ആശയങ്ങളും മറന്നാലും ഇത് മാത്രമെന്ന് ഓർമ്മിക്കുക. സ്നേഹത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് നിങ്ങളുടെ നിസ്സാരമായ ജീവിതം കയ്യിലെടുത്തുകൊണ്ട് ഇതെന്റെ രക്തമാണ്, ഇതെന്റെ മാംസമാണെന്ന് പറയുകയാണ്. വണ്ടിക്കാളയെ പോലെ പണിയെടുക്കുന്ന അച്ഛന്റെ നെഞ്ചോട് ചേർത്ത് നിൽക്കുമ്പോൾ നാം കേൾക്കുന്ന മന്ത്രം എന്താണ്? ഇതെന്റെ രക്തമാണ്, ഇതെന്റെ മാംസമാണ്. മകന്റെ പനിക്കിടക്കിൽ ഉറക്കം വച്ചിരിക്കുന്ന അമ്മയുടെ നെഞ്ചോട് ചേർന്ന് പിടിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന മന്ത്രം എന്താണ്? കുഞ്ഞെ, ഇത് പാവം അമ്മയുടെ രക്തമാണ്, മാംസമാണ്. സ്നേഹിക്കുന്നതിന്റെ അർത്ഥം മറ്റാർക്കോ വേണ്ടി മുറിപ്പെടുകയാണ്. ഒരു കുഞ്ഞ് ഉപമ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ചിന്തകൾ അവസാനിപ്പിക്കുകയാണ്. മുൻപേ പറക്കുന്ന പക്ഷികൾ എന്ന് പറയുന്ന ആശയമുണ്ട്. ദേശാടനക്കിളികൾ കൂട്ടം കൂടിയാണ് പറക്കാറുള്ളത്. ഈ പക്ഷിയിൽ ഒരു പക്ഷി തെല്ലു മുമ്പേ പറക്കുന്നു. ഈ പക്ഷി ചാവ് പക്ഷിയാണ്. ഏതെങ്കിലും ഒരു ട്രാപ്പിൽപ്പെട്ട് കൊല്ലപ്പെടേണ്ടത് ഈ പക്ഷിയാണ്. ആരെങ്കിലും ഗണിയിൽപ്പെടുമ്പോൾ, ഒരു കുസൃതിക്കുഞ്ഞിന്റെ കാലിലെ കവണയിൽ പെടുമ്പോൾ, ഒരു ഇലക്ട്രിക് ലൈനിൽ തടുമ്പോൾ ഒക്കെ കൊല്ലപ്പെടുന്നത് ഈ മുൻപേ പറക്കുന്ന പക്ഷിയാണ്. ഈ പക്ഷി കൊല്ലപ്പെടുമ്പോൾ പുറകെ വരുന്ന പക്ഷിക്കൂട്ടങ്ങൾ തങ്ങളുടെ ഗതി മാറ്റി പറന്നു പോകുന്നു. പിന്നെ ഏതെങ്കിലും ഒരു ജില്ലയിൽ ചേക്കേറുമ്പോൾ ആ വിഷ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടത്തിൽ ആരും മരിക്കാറില്ല. കൂടുതൽ കുഞ്ഞു പക്ഷി കാരണവരോട് ചോദിക്കും, എന്തേ ഈ വിഷ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടത്തിൽ ആരും മരിക്കാത്തത്? അപ്പോൾ കാരണവര് ഈ കുഞ്ഞു പക്ഷിയോട് പറയും, കുഞ്ഞെ നമുക്ക് മുമ്പേ നമ്മുടെ മുഴുവൻ ഗതികളും ഏറ്റുവാങ്ങിക്കൊണ്ട്, നമ്മുടെ മുഴുവൻ നിയോഗങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു പക്ഷി തെല്ലു മുമ്പേ പറന്നു, അവൻ കൊല്ലപ്പെട്ടു. എന്നാലും അവന് നമ്മുടെ മനസ്സിലിടമുണ്ട്. നമ്മുടെ മനസ്സിലിടമുള്ളത് കൊണ്ട് അവന് നമ്മുടെ ജില്ലകളിലും ഇടമുണ്ടാവണം. സ്നേഹിക്കുന്നതിന്റെ അർത്ഥം ഒരു ഗാഥം മുമ്പേ പറക്കുകയാണ്, മറ്റാർക്കു വേണ്ടി മുറിവുകൾ ഏറ്റുവാങ്ങുകയാണ്, മറ്റാർക്കു വേണ്ടി മുറിച്ചു നൽകുകയാണ്, മറ്റാർക്കു വേണ്ടി രക്തം വാർക്കുകയാണ്, മറ്റാർക്കു വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ്, മറ്റാർക്കു വേണ്ടി ഉറക്കം കെടുകയാണ്. സ്നേഹമെന്ന് പറയുന്നത് നൊമ്പരമാണ്. ഭൂമിയിലെ ക്രിസ്തുവിന്റെ സ്നേഹത്തെക്കുറിച്ചുള്ള മുഴുവൻ പ്രബോധനങ്ങളും മറന്നുപോയാലും ഇത് മാത്രം ഓർമ്മിക്കുക, സ്നേഹിക്കുന്നതിന്റെ അർത്ഥം നിസ്സാരമായ നിങ്ങളുടെ ജീവിതം കയ്യിലെടുത്തുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുമക്കളെയും പ്രിയപ്പെട്ടവരെയൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറയുകയാണ്, ഇതൊരു പാവം മനുഷ്യന്റെ രക്തമാണ്, മാംസമാണ്, ഇത് നിങ്ങൾ ഭക്ഷിക്കുക, പങ്കിട്ടെടുത്തുകൊള്ളുക. ചെറുപ്പകാലത്ത് സ്നേഹമെന്നൊക്കെ പറയുന്നത് ഒരു ഐസ്ക്രീം കണക്ക് മധുരമായിരുന്നു. കൗമാരത്തിൽ സ്നേഹമെന്ന് പറയുന്നത് ആരോ തൊളിച്ചു കണ്ട ചിത്രമായിരുന്നു. പക്ഷേ മുതിർന്നവർക്കറിയാം സ്നേഹിക്കുന്നതിന്റെ അർത്ഥം പങ്കിട്ടു കൊടുക്കുകയാണ്. എറണാകുളത്ത് നിന്നും ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ. നമ്മൾ ബലി ആരംഭിക്കാൻ പോവുകയാണ്, ഈ ഒരു സന്ദേശവുമായിട്ട് മാത്രം ബലിയിൽ നിൽക്കാനായിട്ട് ശ്രമിക്കുക. ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ, എന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇത് ആചരിക്കുക. എവിടെയൊക്കെ മനുഷ്യർ തങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി നൽകുന്നോ അവരൊക്കെ ആചരിക്കുന്നത് അവന്റെ ഓർമ്മയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പള്ളികളിൽ ആവർത്തിക്കപ്പെടുന്ന ബലിയേക്കാൾ കൂടുതൽ ബലികൾ വീടിന്റെ അംഗണങ്ങൾ നടത്തപ്പെടുന്നുണ്ട്. പള്ളികളിൽ ആവർത്തിക്കപ്പെടുന്ന ബലിയേക്കാൾ കൂടുതൽ ബലികൾ വീടിന്റെ അംഗണങ്ങൾ നടത്തപ്പെടുന്നുണ്ട്. അവരാണ് ഇവന്റെ ഓർമ്മകൾ കൊണ്ടാടുക. ഡു ദിസ് ഇൻ ഹിസ് മെമ്മറി. തിരുവനന്തപുരത്തേക്ക് കണ്ണൂരിലേക്ക് വരുമ്പോൾ, കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ എതിർ സീറ്റിൽ ഒരപ്പച്ചൻ ഒരു കൊച്ചുമക്കളെ ആളിങ്ങനെ അണച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ ഓരോ പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കുമ്പോൾ ഈ മനുഷ്യൻ ഇവൾക്ക് വല്ല ഫൂട്ടിയോ വല്ലതും വാങ്ങിക്കൊടുക്കും, അവളൊന്ന് സിപ്പ് ചെയ്യും, പിന്നീട് പുറത്തേക്ക് വലിച്ചെറിയും. ഈ നീണ്ട യാത്രയിൽ കൊല്ലത്തിറങ്ങേണ്ടതാണ് ഞാൻ, ഈ നീണ്ട യാത്രയിൽ ഒരിക്കൽ പോലും ഈ മനുഷ്യൻ ഒരു ചായ പോലും കുടിച്ചിട്ടില്ല, ഒരു മുളക്കാൻ അടച്ചിട്ടില്ല. ഇറങ്ങാൻ നേരത്ത് ഞാൻ ചോദിച്ചു, മകൾക്ക് എന്തു പറ്റി? അപ്പോൾ കൈവിട്ടു പോയാൽ, കൈവിട്ടു പോകരുന്ന പ്രാർത്ഥനയോട് ഈ കൊച്ചുമകളെ അല്ലെങ്കിൽ അണച്ചു പിടിക്കുകയാണ്. ഞാൻ ചോദിച്ചു, മകൾക്ക് എന്തു പറ്റി? അയാൾ പറഞ്ഞു, ഇവളുടെ ഹൃദയവാൽവിന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ, ഞാൻ ഇവളെ ചിത്രയിലേക്ക് കൊണ്ടുപോവുകയാണ്. അച്ഛനാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, പ്രാർത്ഥിച്ചാൽ മാത്രം മതി. പെട്ടെന്ന് ഒരു കമ്പാർട്ട്മെന്റിലെ ഒരു പാവം അച്ഛൻ ക്രിസ്തുവായി രൂപാന്തരപ്പെട്ടു. നീണ്ട യാത്രയിൽ ഒരുപോലെ കണ്ണടക്കാത്ത ഈ മനുഷ്യൻ, ഒരു ചായ പോലും സിപ്പ് ചെയ്യാത്ത ഈ മനുഷ്യൻ, കൈവിട്ടു പോയാൽ പോകുമോ എന്നുള്ള പേടിയോടുകൂടി മകളിങ്ങനെ അണച്ചു പിടിക്കുന്ന ഈ മനുഷ്യൻ, ഈ മനുഷ്യൻ ക്രിസ്തുവായിട്ട് രൂപാന്തരപ്പെട്ടു. ആ മനുഷ്യൻ ആചരിക്കുന്നത് ക്രിസ്തുവിന്റെ ഓർമ്മയാണ്. ഡു ദിസ് ഇൻ മൈ മെമ്മറി, ഡു ദിസ് ഇൻ മൈ മെമ്മറി. എവിടെയൊക്കെ മനുഷ്യര് മറ്റാർക്കോ വേണ്ടി നൽകുന്നോ അവരൊക്കെ ആഗ്രഹിക്കുന്നത് ആഘോഷിക്കുന്നത് അവന്റെ മെമ്മറിയാണ്.